നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടികളുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഉംലൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ, വി ബിൽഡേഴ്സ് ഓക്ലൻഡ്, കൃപ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ഓക്ലൻഡ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പറുദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരളത്തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം വി ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വൈറ്റമാറ്റ ഡിസ്ട്രിക്ട് ഹെൽത്ത് ബോർഡ് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ രാധാകൃഷ്ണനുമായുള്ള അഭിമുഖത്തിന്റെ മൂന്നാം ഭാഗം ഇന്ന് കേൾക്കാം. ഇന്നത്തെ ഈ മൂന്നാം ഭാഗത്തിൽ അൽഷേമേഴ്സ്, ഡിമെൻഷ്യ തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചും പാരന്റിങ്ങിനെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസരങ്ങളെക്കുറിച്ചുമെല്ലാം ഡോക്ടർ രാധാകൃഷ്ണൻ സംസാരിക്കുന്നു.
അൽഷേമേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് പ്രൊഫഷനെ വളരെ നന്നായിട്ട് ബാധിക്കും. നമുക്ക് ഒരു വിധത്തിലും പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഏത് പ്രൊഫഷനാണെങ്കിൽ പോലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അൺഫോർച്ചുനേറ്റ്ലി അത് നിർത്താൻ പറയേണ്ട ഒരു ഒരു അവസ്ഥയിലാണ് പലപ്പോഴും ഞാൻ എത്താറുള്ളത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എന്നെ പോലുള്ള ഒരു ഒരു കട്ട് ത്രോട്ട് പ്രൊഫഷണലിന് പോലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇഷ്യൂ. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് രോഗിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് അത് കേൾക്കുമ്പോഴുള്ള ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ ഡ്രൈവിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഏറ്റവും ആൾക്കാർക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം വെച്ചാൽ അവരുടെ ഇൻഡിപെൻഡൻസ് മൊത്തമായിട്ടും എടുത്തു മാറ്റുന്ന ഒരു പണിയാണ് നമ്മൾ നിങ്ങൾ ഡ്രൈവിംഗ് നിർത്തണം എന്ന് വെച്ചാൽ. ഡ്രൈവിങ്ങിന് ഡ്രൈവിംഗ് റിക്വയർസ് എ ലോട്ട് ഓഫ് പ്ലാനിങ് ആൻഡ് അഡ്വാൻസ്ഡ് പ്ലാനിങ് വെൻ യു ഡ്രൈവ് ഡ്യൂറിങ് ദ ഡ്രൈവിംഗ് ഏത് പല പല കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം അഡ്വാൻസ് പ്ലാനിങ് പലപ്പോഴും ഡിമെൻഷ്യയിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് പലത് അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻസ് അഫക്റ്റ് ചെയ്യുന്ന കാരണം നമ്മൾ ഡ്രൈവിങ്ങിനെ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. നേരെ മറിച്ച് നമ്മുടെ ഇവിടുത്തെ ലീഗൽ സ്റ്റേറ്റസ് അനുസരിച്ചിട്ട് ഒരു ടെസ്റ്റിലൂടെ നടത്തി അവർ ലോക്കലായിട്ട് ഡ്രൈവ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. നേരെ മറിച്ച് ഇംഗ്ലണ്ടിലായിരുന്നപ്പോഴത്തേക്കും നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് നോയാണ്. നമ്മൾ നോ പറഞ്ഞാൽ അപ്പോഴും ഇപ്പോഴും കംപ്ലീറ്റ് നോയാണ്. എന്നിരുന്നാലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് പലപ്പോഴും ഡ്രൈവിംഗ് അസസ്മെന്റിന് പോകാൻ പറയും. ബിക്കോസ് ഇറ്റ്സ് എ പ്രൊസീജിയറൽ മെമ്മറി. പ്രൊസീജിയറൽ മെമ്മറി എന്തുമാത്രം അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ആ പ്രൊസീജിയറൽ മെമ്മറി അധികം പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് കുറച്ച് തുടരാൻ കൊടുക്കാറുണ്ട്.
അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലരും പലതരം ഗെയിംസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ ബ്രെയിൻ പവർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ്. അപ്പം ചെറുപ്പത്തിൽ കുട്ടികൾക്ക് നമ്മൾ വേർഡ് പവർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പസിൽസ് പഠിപ്പിക്കുന്നത് പോലെ. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ ഒരു കമൻറ്റ്?
പസിൽസ് ഇതുപോലുള്ള ഗെയിമുകൾ അതെല്ലാം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് ദേ ആർ കോൾഡ് എസ് കോഗ്നിറ്റീവ് എക്സസൈസസ്. കോഗ്നിറ്റീവ് എക്സസൈസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഗെയിമുകളിൽ ഏർപ്പെടുക, നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും വീണ്ടും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക, പസിൽസ് ചെയ്യുക, ഇതെല്ലാം ബ്രെയിൻ്റെ ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ആ ആക്ടിവിറ്റി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഡീജനറേറ്റീവ് ചേഞ്ചസ് വളരെ വളരെ പതുക്കെ മാത്രമേ നമ്മൾ അപ്പിയർ ചെയ്യാൻ ഇടയാകും. അപ്പോൾ അത് വളരെ പ്രൊട്ടക്റ്റീവാണ്. നമ്മുടെ ആ ഒരു അസുഖം ഉണ്ടാക്കുന്ന ലെവലിലോട്ട് കൊണ്ടുപോകാതെ നമ്മളെ സൂക്ഷിക്കും. അസുഖം ഉണ്ടായ ഈവൻ ഏർലി അൾസൈമേഴ്സ് ഡിസീസ് ഡയഗ്നോസ് ചെയ്താൽ പോലും വി റെക്കമെൻഡ് കണ്ടിന്യൂ കോഗ്നിറ്റീവ് എക്സസൈസസ് ഇൻക്ലൂഡിംഗ് ബ്രെയിൻ പസിൽസ്. സിന്ധു പറഞ്ഞ പോലെ ബ്രെയിൻ പസിൽസ് ആണേലും ഏത് പസിലാണേലും ഏത് ഗെയിം ആണേലും അപകടകരമില്ലാത്ത എന്ത് കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന എക്സസൈസുമാണ്.
അപ്പൊ എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ബ്രെയിനിനെ ഒരു റസ്റ്റ് അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുതെന്നാണോ ഡോക്ടർ പറയുന്നത്?
തീർച്ചയായിട്ടും അതിനെ ഒട്ടും തന്നെ റസ്റ്റിയാക്കാൻ നമ്മുടെ ഞാൻ വളരെ ഉദാഹരണമായിട്ട് അത് പറയാമത്. അതായത് നമുക്ക് ഒരു സ്കില്ലുണ്ടെന്നിരിക്കട്ടെ, ഒരു സ്കില്ലുണ്ട് നമ്മളത്. ഉദാഹരണത്തിന് ഒരു പാട്ടുകാരൻ പാട്ട് പാടുന്നുണ്ട്, പാട്ട് പാടുന്ന ഒരു വർഷത്തേക്ക് നിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം പാടാൻ പറഞ്ഞാൽ ആ സ്കില്ല് ആ നിർത്തുന്നതിന് മുമ്പ് പാടിക്കൊണ്ടിരുന്ന അതേ സ്കില്ലിൽ ആ അദ്ദേഹത്തിന് പാടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ സ്കില്ലിൽ ഒരു വർഷം നമ്മൾ നിർത്തിവെച്ചിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. നമുക്കൊരു ഒരു ഒരു പീരീഡ് ഓഫ് ടൈം വേണം വീണ്ടും അതിനകത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. ഡിമെൻഷ്യയിൽ ഇടാകുമ്പോൾ ഒട്ടും അത് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. നമുക്ക് സാധാരണ ഒരാൾക്ക് അത് തിരിച്ചു വരാൻ പറ്റും ഒരു പരിധി. എന്നിരുന്നാലും വീണ്ടും നമ്മൾ ട്രെയിനിങ് ആൻഡ് എക്സസൈസ് ആൻഡ് യു നോ ഫർദർ റിപ്പീറ്റഡ് ഇതായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മളത് പെർഫെക്ഷൻ വരത്തുള്ളൂ. ഡിമെൻഷ്യയിലാകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അത് നമ്മൾ ഏത് സ്കില്ല് നമ്മുടെ ഉണ്ടെങ്കിലും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക,
എപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക,
എപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക.
നമ്മളിപ്പം ഡിമെൻഷ്യയെക്കുറിച്ച് സംസാരിച്ചു, ആങ്സൈറ്റിയെക്കുറിച്ച് സംസാരിച്ചു, അൾഷൈമസിനെക്കുറിച്ച് സംസാരിച്ചു. ഈ ഡിമെൻഷ്യയും അൾഷൈമസും തമ്മിലുള്ള ഒരു നാരോ ലൈൻ ഡിഫറൻസ് ആണോ ബ്രോഡ് ഡിഫറൻസ് ആണോ അതിൻ്റെ ഒന്ന് ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ?
അൾഷൈമസ് ഡിസീസ് ഒരു ഡിമെൻഷ്യ തന്നെയാണ് ഒന്ന്. നേരെ മറിച്ച് ഡിമെൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല കാരണങ്ങളും
കൊണ്ടുവരാം.
ഇനി അതിനകത്ത് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഫിസിക്കൽ കോസസ് കൊണ്ട് ഡിമെൻഷ്യ വരാം. അതായത് ഫിസിക്കൽ ഇൽനെസ്, കുട്ടികളിലാണ് ഡിമെൻഷ്യ വരുന്നതെങ്കിൽ അത് മീസൽസ് കൊണ്ട് വരാറുണ്ട്. മീസൽസ് എസ് എസ് പി സബ് അക്യൂട്ട് സ്ക്ലീറോസിങ് പാൻ ആൻഡ് കഫലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ടേമുണ്ട്. അത് മീസൽസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. അതിനകത്ത് ഡിമെൻഷ്യ കാണാറുണ്ട്. ബ്രെയിൻ ട്യൂമർ വന്നാൽ ഡിമെൻഷ്യ വരാം. ഹൈപ്പർ തൈറോയിഡ് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമെൻഷ്യ വരാം. വിറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമെൻഷ്യ വരാം. വിറ്റമിൻ ഡെഫിഷ്യൻസീസിൽ ഡിമെൻഷ്യ കാണാറുണ്ട്. അപ്പം അങ്ങനെ വളരെ വളരെ ഈ കണ്ടീഷനുകളെല്ലാം, പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ, ബ്രെയിൻ നോർമൽ പ്രഷർ ഹൈഡ്രോകഫാലസ് എന്നൊരു സിറ്റുവേഷനുണ്ട്, വെള്ളമാണത്ത് കൂടുതൽ വന്ന് പമ്പ് ചെയ്ത് ബ്രെയിൻ പുറകോട്ട് പോകുക, അല്ലെങ്കിൽ ബ്രെയിനകത്ത് ഹെമറേജ് വന്നു കഴിഞ്ഞാൽ വരുന്ന ഡിമെൻഷ്യകൾ, അങ്ങനെ പല കാരണങ്ങളാൽ, ഫിസിക്കൽ കാരണങ്ങളാൽ
ഡിമെൻഷ്യ വരാം.
ഇനി നമ്മൾ അല്ലാതെ പറയുന്ന ഡിമെൻഷ്യകൾ, അൾഷൈമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഈ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ബ്രെയിൻ ചുരുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ബ്രെയിൻ ചുരുങ്ങിപ്പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എക്സാക്ട് റീസൺ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ ആ പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമൈലോയിഡ് എന്ന സാധനം, അമൈലോയിഡ് ആൻഡ് ടൗ, ഈ രണ്ട് സാധനം ഏറ്റവും കൂടുതൽ ബ്രെയിനകത്ത് ഡിപ്പോസിറ്റ് ആവുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അത് വളരെ കൃത്യമായിട്ട് പറയാം, അതാണ് അൾഷൈമേഴ്സ് ഡിസീസിൻ്റെ
കാരണം.
അത് കൂടാതെ നമ്മൾ വേറെ മൂന്ന് ഡീജനറേറ്റീവ് ടൈപ്പ് ഡിമെൻഷ്യ കൂടെ നമ്മൾ ഡീൽ ചെയ്യാറുണ്ട്. അതിനകത്ത് നമ്മുടെ നാട്ടിൽ കേരളം എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇന്ത്യ എടുത്തു കഴിഞ്ഞാലോ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാസ്കുലർ ഡിമെൻഷ്യയാണ്. അതായത് രക്തഓട്ടം കുറഞ്ഞു വരുന്നു. രക്തഓട്ടം ഏറ്റവും കൂടുതൽ കുറയുന്നത് കൊളസ്ട്രോൾ ഡിപ്പോസിഷൻ, അങ്ങനെ പല പല പ്രഷർ, ഡയബറ്റീസ്. ഡയബറ്റീസ് നാട്ടിൽ റാംപൻ്റ് ആണ്. അപ്പോൾ റാംപൻ്റ് ആയിട്ട് വരുന്ന ഡയബറ്റീസും പ്രഷറും ഉണ്ടെങ്കിൽ ചാൻസസ് ഓഫ് ഡെവലപ്പിംഗ് ഡിമെൻഷ്യ വളരെ കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് വാസ്കുലർ ഡിമെൻഷ്യ എന്നാണ് പറയുന്നത്. അതാണ് നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. രണ്ടാമത് നാട്ടിൽ നേരെ മറിച്ച് ഈ ന്യൂസിലാൻഡോ അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന അൾസൈമേഴ്സ് ഡിസീസാണ്. അൾസൈമേഴ്സ് ഡിസീസ് ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതിനെ ഞാൻ വീണ്ടും ഡിസ്ക്രൈബ്
ചെയ്യുന്നത്,
ബ്രെയിനിൻ്റെ ടൗ ആൻഡ് അമൈലോയിഡ് ചുരുങ്ങി മൂലം, ഡിപ്പോസിഷൻ മൂലം ചുരുങ്ങി വരുന്നു. മൂന്നാമത് ലുവി ബോഡി ഡിമെൻഷ്യ എന്ന് പറഞ്ഞൊരു ടൈപ്പുണ്ട്. ലുവി ബോഡി ഡിമെൻഷ്യ എനിക്കകത്ത് കാണുന്നത് നമ്മുടെ പാർക്കിൻസൺ അസുഖം എല്ലാവരും കേട്ടുകയാണ് അല്ലേ? പാർക്കിൻസൺ അസുഖത്തിൽ പോലെ തന്നെ അതിനകത്ത് സിൻ ന്യൂക്ലിയൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൻ്റെ ഡിപ്പോസിഷനാണ് വരുന്നത്. അത് ബ്രെയിൻ വൈഡായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. പാർക്കിൻസൺ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ പ്രോബ്ലം മാത്രമാണ്. പാർക്കിൻസൺ വന്നിട്ട് 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടാണ് ഓർമ്മക്കുറവ് വരുന്നതെങ്കിൽ പാർക്കിൻസൺസ് ഡിമെൻഷ്യ എന്ന് പറയാറുണ്ട്. നേരെ മറിച്ച് ആദ്യമേ ഈ ഡിപ്പോസിഷൻ എല്ലായിടത്തും വന്നിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ലുവി ബോഡി ഡിമെൻഷ്യ എന്ന് പറയും. അത് അത് അധികം കാലമായില്ല അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ വന്നിട്ട്, ഒരു ഒരു 10-30 കൊല്ലമൊക്കെ ആയുള്ളൂ. അതിനു മുമ്പേ മറ്റേ ടൈപ്പ് ഓഫ് ഡിമെൻഷ്യ എല്ലാം വെൽ ഡിസ്ക്രൈബ്ഡ്. നാലാമത്തെ ടൈപ്പ് ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്ന് പറയുന്നു. ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, അതിന് എക്സാക്ട് കാരണം എന്താണെന്ന് അറിയത്തില്ല. ബ്രെയിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഭാഗവും ഏറ്റവും താഴെയായിട്ട് കുറച്ച് കാണുന്ന ഭാഗവും കൂടുതലായിട്ട് ചുരുങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഫ്രോണ്ടൽ, അപ്പം നമ്മൾ കുറച്ചുകൂടെ അൺയൂഷ്വൽ ബിഹേവിയറാണ് അതിനകത്ത് കാണിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് അൺയൂഷ്വൽ ബിഹേവിയർ കാണുക. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ കഥയൊക്കെ കേൾക്കാറുണ്ട്, ട്രെയിനിൽ വൃദ്ധൻ തുണിപൊക്കി കാണിക്കുന്നു, അല്ലെങ്കിൽ അവയവം പ്രദർശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പലപ്പോഴും ഒരു കാരണം ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ ആകാം. അപ്പം അത് അത് ഈ നമ്മുടെ ഒരു നമ്മുടെ ടോട്ടൽ കൺട്രോൾ ഉണ്ട്, നമ്മുടെ നമ്മളെ ഒരു ഒരു സാമൂഹ്യ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ഒരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ പോയി കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അതാണ് ഫ്രോണ്ടൽ ഡിമെൻഷ്യ. അത് ഫ്രോണ്ടൽ ലോബാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പം അത് ഈ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യയിൽ, അത് ലുവി ബോഡി ഡിമെൻഷ്യക്കാളും വളരെ കൂടുതലാണ് അതിൻ്റെ കാരണങ്ങൾ. 15% ഡിമെൻഷ്യകൾ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നാലും ആർഗ്യുമെൻ്റ് ഉണ്ട്, യു കെയിലാണെന്നുണ്ടെങ്കിൽ ലുവി ബോഡി ഡിമെൻഷ്യ കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്താണ് ജിയോഗ്രഫിക്കൽ വേരിയേഷൻ ഉണ്ടോ എന്നുള്ള പഠനം ആരും ഇതുവരെ നടത്തിയിട്ടില്ല. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ജിയോഗ്രഫിക്കൽ വേരിയേഷൻ ഉണ്ടോ പല ഇത്. അപ്പോൾ അതാണ് നാല് തരത്തിലുള്ള ഡിമെൻഷ്യ ഉണ്ട്.
അതെന്നെ ഓർമ്മിപ്പിക്കുന്നു, ഇപ്പം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ ഒരു മെൻ്റൽ ഡിസീസ് അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഭ്രാന്ത് എന്ന് ആണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. ഇപ്പം തനി ആവർത്തനം എന്ന് പറയുന്ന സിനിമയിലാണെങ്കിൽ തന്നെ അതിനകത്ത് പറയുന്ന ഒരു കാര്യം പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു അസുഖമായിട്ട് പറയാറുണ്ട്. ഈ പറഞ്ഞ അസുഖത്തിനോ ഈ പറഞ്ഞ അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ മാനസികമായ അസുഖങ്ങൾക്ക് എത്രത്തോളം ഹെറിഡിറ്ററി ഇതിനകത്ത് ഒരു ഫാക്ടറാണ്?
ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങൾക്കും തന്നെ ഹെറിഡിറ്ററി ഒരു ഫാക്ടറാണ്. 25% ആണ് ഏകദേശം എല്ലാത്തിനും. എന്നിട്ട് രണ്ട് രീതിയിൽ പറയുന്നത്, ഹെറിഡിറ്ററി 1 in 4 cases, പർട്ടിക്കുലർലി ഭ്രാന്ത് എന്ന് പറയപ്പെടുന്ന സ്കിസോഫ്രീനിയ ഭ്രാന്ത്, അത് ഒരുപാട് കേസുകൾ, ഒരു ഒരു 4-ൽ 1 case വരെയൊക്കെ ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. അതുപോലെ തന്നെയാണ് ബൈപോളാറിൻ്റെയും അവസ്ഥ. പിന്നെ അൽസമേഴ്സ് ഡിസീസ് എടുത്താലും അതെ, ഡിപ്രഷൻ എടുത്താലും അതെ, ആങ്സൈറ്റി എടുത്താലും അതെ. അതിനകത്ത് പറയാനുള്ളത് ഹെറിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു എന്തുമാത്രം ഒരാളിന്ന് ഇങ്ങോട്ട് വരും, നമ്മുടെ പേരൻസിൽ നിന്ന് നമുക്ക് എന്തുമാത്രം വരും എന്നുള്ളത് വേരി ചെയ്യാറുണ്ട്, വളരെയധികം വേരി ചെയ്യാറുണ്ട്. അതിനെയാണ് ഹെറിറ്റബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അത് ഓരോ അസുഖങ്ങൾക്കും വ്യത്യസ്തമായിട്ടാണ് ഹെറിറ്റബിലിറ്റി ഫാക്ടർ കാണുന്നത്. അത് ഹെറിഡിറ്റി ആയിട്ട് സ്വല്പം വ്യത്യാസമുണ്ട്. അത് റിസർച്ചേഴ്സിൻ്റെ ഒരു
മേഖലയാണ്,
അപ്പം അതിനകത്തോട്ട് ഞാൻ കടക്കുന്നില്ല. അപ്പം എന്നിരുന്നാലും ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഏതൊരു സ്വഭാവം എടുത്താലും ഒരു പരിധി വരെ അത്
ഹെറിഡിറ്ററിയാണ്.
എല്ലാ സ്വഭാവങ്ങളും, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സ്വഭാവങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് നോക്കിയാൽ അത് നമ്മുടെ പേരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിലോ അത് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മോർ ബിഹേവിയേഴ്സ്, സോ എനി മെൻ്റൽ ഡിസോർഡേഴ്സ് ഫോർ ദാറ്റ് മാറ്റർ ഈസ് ടു എ സെർട്ടൺ എക്സ്റ്റെൻറ്റ്
ഹെറിഡിറ്ററി
പ്ലേസ് എ പാർട്ട്.
അതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ ചോദിക്കുന്നു, നമ്മൾ പറയുന്നു ഈ പറയുന്ന അസുഖങ്ങൾക്ക് ഹെറിഡിറ്ററി 25% ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെങ്കിൽ ഏകദേശം, നമ്മളിപ്പോൾ ഇവിടെ മലയാളികൾ ന്യൂസിലൻഡിൽ താമസിക്കുന്നു, ഹെറിഡിറ്ററി കൂടാതെ തന്നെ സർക്കംസ്റ്റൻസസ്, നമ്മളൊരു ടോട്ടലി ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്ന് പറയുന്നത് ഇരുളും വെളിച്ചവും പോലുള്ളൊരു വ്യത്യാസമുണ്ട് കൾച്ചറലിയും പല രീതിയിൽ. അത് എത്രത്തോളം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു?
അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അത് തീർച്ചയായിട്ടും അത് ഒരുപാട് ആൾക്കാരെ തീരെ ശ്രദ്ധ കൊടുക്കാത്ത ഒരു മേഖലയാണ്. നൗ ഇമിഗ്രേഷൻ അഥവാ ഇമിഗ്രേഷൻ, അത് നമ്മുടെ മാനസികാവസ്ഥയെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ കൾച്ചറിലോട്ടാണ് വരുന്നത്, നമുക്കറിയാൻ പാടില്ലാത്ത സ്ഥലമാണ് നമ്മൾ. ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, നമുക്കൊരു പേടി ഉണ്ടാകാം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊരു അവസ്ഥ ഉണ്ടാകാം.
അൺസർട്ടനിറ്റി
ഉണ്ട്, സപ്പോർട്ട് സിസ്റ്റം ഇല്ല. നമ്മൾ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ, അച്ഛനും അമ്മ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മക്കൾക്ക് എന്താ പ്രശ്നം എന്ന് നമ്മൾ നോക്കാറുണ്ട്. നമ്മുടെ ആ പ്രസൻസ് ഓഫ് എ പേഴ്സൺ ഇറ്റ്സെൽഫ് ഈസ് വെരി പ്രൊട്ടക്റ്റീവ്. ദാറ്റ് അൺസർട്ടനിറ്റി ഫാക്ടർ ഇസ് ടേക്കൺ അവേ. ആൻഡ് നമ്മൾ അവിടുന്ന് ഒറ്റയ്ക്ക് ഒരിടത്തോട്ട് പോരുമ്പോഴത്തേക്കും ഇറ്റ് കോസസ് എ ചേഞ്ച് ഇൻ കൾച്ചർ, എ ചേഞ്ച് ഇൻ വേരിയസ് ഫാക്ടേഴ്സ്. അപ്പോൾ ആ ഫാക്ടറുകളെല്ലാം കൂടെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. നമുക്കത് പല ഒരുപാട് പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നിട്ട് അതിൻ്റെ പ്രത്യാഘാതമായിട്ട് പലപ്പോഴും ഡിപ്രഷനും ആങ്സൈറ്റി ഒരുപാട് കാണാറുണ്ട്. അപ്പം അത് രണ്ട് അസുഖങ്ങൾ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അത് കൂടാതെ എനിക്ക് പറയാനുള്ളത് ലോൺലിനെസ് വരാറുണ്ട് അതിൻ്റെ പാർട്ടായിട്ട്. അപ്പോൾ ഒറ്റയ്ക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് എന്ന സപ്പോർട്ട് സിസ്റ്റം പോലും ഇല്ല. നമ്മൾ പിന്നെ പുതിയ ഫ്രണ്ട്സിനെ, ഞാനൊരു ഇമിഗ്രൻ്റാണ് അപ്പോൾ എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ആദ്യം എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഇംഗ്ലണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഓൾറെഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മൊത്തം നിംഹാൻസ് മൊത്തം ഇംഗ്ലണ്ടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ഫ്രണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെ പറ്റി ന്യൂസിലാൻഡിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ഒരു ഫ്രണ്ട് സിസ്റ്റം ഇല്ല. ഇവിടെ നിംഹാൻസി എന്നുള്ളൊരു വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണുള്ളത്. എൻ്റെ കോണ്ടംപററി ആയിട്ടുള്ള നിമാൻസിൽ പഠിച്ചവരാരും തന്നെ ഇല്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ രണ്ട് ഫ്രണ്ട്സ് വെച്ചിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച്, പിന്നെ അത് കൂടാതെ എൻ്റെ കൂടെ എൻ്റെ കൺസൾട്ടൻ്റ് മെൻറ്ററായിട്ടുണ്ടായിരുന്ന, ഞാൻ ഇവിടെ പേര് പറയുകയാണ്, ഡോക്ടർ റോബ് ബട്ട്ലർ, ഐ വിൽ നെവർ ഫർഗെറ്റ് ഹിം, ആൻഡ് ഡോക്ടർ സതി, അവർ രണ്ടുപേരും എൻ്റെ അതേ സമയത്ത് ന്യൂസിലാൻഡിലിരുന്ന, അവർ മുമ്പ് ന്യൂസിലാൻഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവരാണ് എന്നെ സ്വീകരിച്ച. ഇങ്ങനെ രണ്ട് സെറ്റ് ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥ, അവർ രണ്ടുപേരും ഓക്ലൻഡിലാണ്, ഞാനാണ് ദൂരസ്ഥലത്തുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് തന്നെ ഊഹിക്കാവുന്ന, ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതില്ലാതെ ആ ലോൺലിനെസ് വരുമ്പോൾ ഹൗ ഡിപ്രഷൻ ക്യാൻ മേക്ക് യു ഗോയിങ് ഡൗൺ ഇൻ ദ മെൻ്റൽ ഹെൽത്ത് പാർട്ട്. മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം മെൻ്റൽ ഹെൽത്ത് താഴോട്ട് പോകും നമ്മൾ ഒറ്റയ്ക്കായി കഴിഞ്ഞാലും. അപ്പം അതും ഇമിഗ്രേഷനകത്ത് ഒരു ഫാക്ടറാണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം കറക്റ്റായിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഗ്രൂവിൽ തിരിച്ച് നമ്മുടെ ഗ്രൂവിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിലോട്ട് തിരിച്ചെത്താൻ പറ്റും. നമ്മുടെ കോൺഫിഡൻസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടും.
അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നമ്മുടെ കമ്മ്യൂണിറ്റിയെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു ഇഷ്യൂ ഡോക്ടറുടെ മുമ്പിൽ വന്നതും ഡോക്ടർ കൊടുത്തൊരു സൊല്യൂഷനും, അങ്ങനെ ചോദിക്കുമ്പോൾ അറിയാം ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ അല്ല ചോദിക്കുന്നത്, കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്തായിരുന്നു, അതിന് ഡോക്ടർ കൊടുക്കുന്ന ഒരു നിർദ്ദേശം എന്തായിരുന്നു?
തീർച്ചയായിട്ടും ഞാൻ ഒന്ന്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി ഒരുപാട് പേർക്ക് കാണാറുണ്ട്. അത് ഫോർമലായിട്ട് ചികിത്സിക്കണമെന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും വേണ്ടി വരത്തില്ല. അതിനകത്ത് കൂടുതലായിട്ടും നമ്മൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണുമ്പോഴത്തേക്കും, ഒന്ന്, ഞാൻ സൈക്കോളജിക്കലി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നോക്കുന്നത്. അപ്പം ഒന്നില്ലെങ്കിൽ എനിക്കറിയാവുന്ന സൈക്കോളജി ഞാൻ ഒരു ടിയർ 3 ലെവൽ വരെ ചെയ്യാറുണ്ട്. ആ സൈക്കോളജി വെച്ച് ഞാൻ മാനേജ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ സഹപ്രവർത്തകരായ സൈക്കോളജിസ്റ്റുകളെ അവർക്ക് റെഫർ ചെയ്യാറുണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് മാനസിക പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് കുറേ സിമ്പിൾ സൊല്യൂഷൻസും കൂടെ നമ്മൾ ആലോചിക്കണം. നമ്മൾ നമുക്ക് നമ്മുടെ ഹോബീസ് എന്താണ്, നമ്മുടെ ഹോബീസിനെ നമ്മൾ കണ്ടെത്തി നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ ആ ഹോബീസ്, ഒരുപാട് പേർ പല തരത്തിലുള്ള ഹോബികളുണ്ട്. ഒന്ന്, സാമൂഹികമായിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് ചെയ്യുന്നുണ്ട്. ചിലർ
ക്രിക്കറ്റ് ബാഡ്മിന്റൺ
അതുപോലുള്ള സ്പോർട്സ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ചിലർക്ക് വേറെ അല്ലാത്ത കളികളായിരിക്കുക, ചിലർക്ക് അല്ലാത്ത കൾച്ചറൽ ആക്ടിവിറ്റി ആയിരിക്കും, പാട്ടായിരിക്കും ഇഷ്ടം. അപ്പം നമ്മൾ അതിനകത്തൊക്കെ കൂടുതൽ കൂടുതൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ചിലർ സോളിറ്ററി ആക്ടിവിറ്റി ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ആ സോളിറ്ററി ആക്ടിവിറ്റി ഇഷ്ടപ്പെടുന്നുണ്ട്, വായന ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്നവരുണ്ട്. ഞാൻ മ്യൂസിക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പം മ്യൂസിക് പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഇതൊക്കെ ഇതിനെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഹോബീസിനെ തന്നെ നമ്മൾക്ക് സമയം
കണ്ടെത്തണം,
വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ചെലവഴിക്കാൻ കണ്ടെത്തുക. നമുക്ക് തന്നെ ഒരു സന്തോഷം പകരുന്ന രീതിയിൽ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക. അത് കൂടാതെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതിന് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ വരുന്നവരും കൂടുതൽ മെൻ്റൽ ഹെൽത്ത് താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
വളരെ നല്ലൊരു പോയിന്റാണ്. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ മലയാളികൾ തന്നെ ആകണം എന്നില്ല, നമുക്ക് സിമിലർ ടേസ്റ്റ് ഉള്ളവർ, ടാലൻസ് ഉള്ളവർ തമ്മിൽ നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലോ ഫ്രണ്ട്ഷിപ്പിലോ ഒരു നെറ്റ്വർക്ക് നമ്മളായിട്ട് ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്.
ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അത് തന്നെയാണ് ഞാൻ വളരെ വളരെ വ്യക്തമായിട്ട് ഉദ്ദേശിച്ചത്. ആ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ വി ഫീൽ വെരി കംഫർട്ടബിൾ. ഞാനിവിടെ വന്ന് ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളോളം എനിക്ക് നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. രണ്ട് സെറ്റ് ഓഫ് ഫ്രണ്ട്സും അവരെ മാത്രം കാണുക, പിന്നെ കൊളീഗ്സിനെ കാണുക. കൊളീഗ്സ്, എവറി കൊളീഗ്സ് വോണ്ട് ബിക്കം യുവർ ഫ്രണ്ട്സ്. ഫ്രണ്ട്ഷിപ്പ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ കൊളീജിയാലിറ്റി ആൻഡ് കൊളീഗ്സ്. ദാറ്റ് ഇസ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. നിലമിച്ച ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏകദേശം പറയാൻ പറ്റും. നല്ല ഫ്രണ്ട്സിനോട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. ആ ഒരു കൺഫൈഡിങ് കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ യു ആർ ക്വൈറ്റ് കംഫർട്ടബിൾ. അത് എനിക്ക് എസ്റ്റാബ്ലിഷ് എടുക്കാൻ ഒരു ഒരു മൂന്നാല് വർഷങ്ങൾ എടുത്തു.
നല്ലൊരു മെസ്സേജാണ് നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു വളരെ ചലഞ്ചിങ് ആയിട്ട് പലരും ഷെയർ ചെയ്തിട്ടുള്ളൊരു പോയിന്റാണ് കുട്ടികളെ വളർത്തുന്ന പാരന്റിങ്. അഗെയിൻ അത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്. എങ്കിലും എനിക്ക് ഡോക്ടറോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒരു പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് എങ്ങനെ സെറ്റ് ചെയ്യണം കുട്ടികൾ? കാരണം നമ്മുടെ വാല്യൂസും ട്രഡീഷനും കൾച്ചറും ഇവിടെ നമ്മുടെ കുട്ടികൾ ഫോളോ ചെയ്യണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുമ്പോഴാണ് ഇവിടെ ഫ്രിക്ഷൻ വരുന്നത്. അവർ ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല, നമ്മൾ ചെറുപ്പത്തിൽ കണ്ട കുറച്ച് വാല്യൂസാണ്. അങ്ങനത്തെ കേസുകൾ ഡോക്ടർ എങ്ങനെയാണ് ഡീൽ ചെയ്യാറ്?
തീർച്ചയായിട്ടും അവിടെ നമ്മൾ നമ്മൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇമിഗ്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കാര്യത്തിൽ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിരുന്നേ പറ്റും. നമ്മൾ വേറൊരു രാജ്യത്തോട്ട് പോവുകയാണ്, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നാടോടുമ്പോൾ നടുവേ ഓടണം, അല്ലെങ്കിൽ ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണം. അപ്പം അതായത് ആ നാടിൻ്റെ കൾച്ചറുമായിട്ട് ഒത്തുപോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് അതിനോട് അതായത് ഇപ്പം ആ നാടിൻ്റെ കൾച്ചർ എന്തുവാണ്, ആ നാടിൻ്റെ ബിഹേവിയർ എന്തുവാണ് എന്ന് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ജീവിതവും ബുദ്ധിമുട്ടാവും, നമുക്കുണ്ടാകുന്ന മാനസിക ആഘാതവും ഭയങ്കര വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ സിന്ധുവിനോട് പറഞ്ഞല്ലോ, ഞാൻ ഈയിടെ ഇംഗ്ലണ്ടിൽ പോയിരുന്നു, ഒരു രണ്ട് കോൺഫറൻസിലും പങ്കെടുക്കാൻ എൻ്റെ ഹോളിഡേ ആയിട്ട് ഞാൻ പുറത്തു പോയതാണ്. അവിടെ പോയപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഞാനിവിടെ പേര് പറയുന്നില്ല, വെച്ചാൽ അങ്ങനൊരു ടോപ്പിക് പറയുന്നുണ്ട്. അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു. അവരുടെ ഒരു ഫാമിലി ബ്രാഹ്മിൻ ഫാമിലി, അവർ രണ്ടുപേരും വെജിറ്റേറിയൻ ആണ്. കുട്ടികളെല്ലാം അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ഗേൾ ചൂസ് ടു ബിക്കം നോൺ വെജിറ്റേറിയൻ. ഷീ സ്റ്റാർട്ടഡ് ആക്ച്വലി ഈറ്റിംഗ് ബീഫ്. അപ്പം അത് അവർക്ക് വളരെ ഇഷ്യൂ ആണ്. എനിക്കറിയാം അവർ മുട്ട പോലും കഴിക്കാത്തവരായിരുന്നു, വെച്ചാൽ കേക്ക് പോലും ഉണ്ടാക്കുന്നത് മുട്ട പോലും ഇല്ലാതാണ്. അപ്പം അതിൽ നിന്ന് ദേ മെയ്ഡ് എ ബ്യൂട്ടിഫുൾ ചേഞ്ച് ആൻഡ് ഐ വാസ് സർപ്രൈസ്ഡ് ടു സീ ദാറ്റ് ദേ ചേഞ്ച് സിഗ്നിഫിക്കൻ്റ്ലി ടു അക്സെപ്റ്റ് വാട്ട് ദെയർ ചൈൽഡ് വാസ് ഡൂയിങ്. അതായത് അവൾക്ക് അതാണ് ഇഷ്ടം. അപ്പം നമ്മൾ ആ കുട്ടി മുതിർന്നതായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൺട്രോളിന് പോവാതെ അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഒന്ന് കൾച്ചറിനെ അംഗീകരിക്കുക. കുട്ടികൾക്ക് നാട്ടിൽ തിരിച്ചു കൊണ്ടുപോകാൻ സാധ്യത ഇല്ലാന്നുണ്ടെങ്കിൽ ആ കൾച്ചറിനെ അംഗീകരിച്ച് വളർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ കുട്ടിക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്, ആ കൾച്ചറിനോട് താതാത്മ്യം പ്രാപിക്കാൻ വളരെ ബുദ്ധിമുട്ട് വരും, പല കാര്യങ്ങളും കണ്ടെത്താൻ ആ കുട്ടിക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അതിനോട് ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാകും എന്നുള്ളത് ഉള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചേ പറ്റൂ. അവിടെ നമ്മൾ വേറൊരു രാജ്യത്താണ് വന്നിരിക്കുന്നത്, ആ രാജ്യത്തിൻ്റെ കൾച്ചറും ആ രാജ്യത്തിൻ്റെ രീതികളും നമ്മൾ പിന്തുടർന്നേ പറ്റൂ.
നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമായിരിക്കും കോംപ്രമൈസ് ചെയ്യാതെ കിട്ടുന്ന ആ ഒരു ഡിസപ്പോയിൻമെൻറ്റിനേക്കാളും വലുതെന്നാണ് ഡോക്ടർ പറഞ്ഞല്ലോ.
തീർച്ചയായിട്ടും
കുട്ടികളുടെ കാര്യം പോലെ തന്നെയാണ്. നമ്മളൊരു ഫാമിലി ആകുമ്പോൾ കപ്പിൾസ് പലതരം കപ്പിൾസിന്റെ മാരേജ് റിലേഷൻഷിപ്പ് തന്നെ പറയുന്ന പോലെ രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വരുന്നവര് ഇൻവോൾവ് ചെയ്യുന്നതാണ്. രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വന്നവർ കേരളത്തിലല്ല, വേറൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ ഈ പറഞ്ഞ സർക്കംസ്റ്റൻസസ് വളരെയധികം അവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഇഷ്യൂസിൽ കോമൺ ആയിട്ട് ഡോക്ടറുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂ എന്താണ് എന്ന് ഞങ്ങളോടൊന്ന് പങ്കുവെക്കാൻ പറ്റുമോ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിനകത്ത് ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഞാൻ കാണാറുണ്ട് അതിനകത്ത്. എസ്പെഷ്യലി റിലേഷൻഷിപ്പ് ഈസ് ബ്രേക്കിംഗ് ഡൗൺ ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഫ്രീഡം നൗ. ഐ മീൻ യു നോ പർട്ടിക്കുലർലി ഇൻ ദ വർക്ക് അറ്റ്മോസ്ഫിയർ ദേ സീ ടോട്ടലി ഡിഫറെൻ്റ് ആൻഡ് സ്ട്രേഞ്ച് തിങ്സ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് മോഡ് ഇസ് സീൻ. ബട്ട് ദെൻ നമ്മുടെ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു പരിധി വരെ നമ്മുടെ വാല്യൂസ് ആൻഡ് കൾച്ചറാണ്. അത് കൂടാതെ ഏതൊരു റിലേഷൻഷിപ്പിലും പർട്ടിക്കുലർലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് കൂടാതെ മൂന്നാമത്തെ ഫാക്ടർ how a family is determined between the couple who is the breadwinner and who is the other person. Randu verum ഈക്വൽ കോംപ്രമൈസ് ആയിരിക്കണം. അവിടെ ഈക്വാലിറ്റി. നമ്മുടെ രാജ്യത്ത് കാണുന്നത് നമ്മുടെ പഴയ കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ നമ്മൾ ദേർ മെയിൽ സുപ്പീരിയോറിറ്റി വേഴ്സസ് ജെൻഡർ ഈക്വാലിറ്റി, ആ മെയിൽ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ മെയിൽ ഷോവനിസം, അതിപ്പോഴും ഒരു പരിധി വരെ നാട്ടിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല നമ്മളത് അംഗീകരിച്ചു. നമ്മൾ പുറത്തോട്ട് വരുമ്പോഴത്തേക്കും ഈ രാജ്യത്തും ഉണ്ട്, ഇല്ലായികയൊന്നും ഇല്ല. ഈ രാജ്യത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ പർട്ടിക്കുലർലി ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ. ഞാനൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ആയിട്ട് പറയുന്നില്ല, എല്ലാ ആൾക്കാരുടെ ഇടയിലും കണ്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമ്മളെങ്ങനെ 50-50 കൊണ്ടുവരുന്നു, എങ്ങനെ കോംപ്രമൈസ് ചെയ്ത് നമ്മുടെ ഈഗോയെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നു എന്നുള്ളത് നോക്കുന്നത്. നമ്മളൊരുപാട് ഈഗോയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുക എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ ഈഗോയെ നമ്മൾ സാധാരണ ലേമാൻസ് ടേമിൽ പറയുന്ന ഈഗോയിസ്റ്റിക്കായി മാറിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഏത് ജോലിയാണേലും ഒന്ന് ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാകുക, രണ്ട് നമ്മൾ 50-50 കോംപ്രമൈസിന് രണ്ട് കൂട്ടരും തയ്യാറായേ പറ്റൂ. ഇപ്പം ജെൻഡർ ഈക്വാലിറ്റി ആണെങ്കിലും വിച്ച് എവർ വേ യു ഹാവ് ടു ടേക്ക് ഇറ്റ്, അതിനകത്ത് നമ്മൾ ഈക്വൽ പാർട്ട്ണർഷിപ്പ് ആണെന്നുള്ള ഒരു കാര്യം നല്ല ബോധമുണ്ടെങ്കിൽ, ആരും ആരുടെ പുറത്തും സുപ്പീരിയർ ആകാൻ ശ്രമിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് വിൽ ഗോ സ്മൂത്ത്ലി. ആൻഡ് ഐ സീൻ നമ്പർ ഓഫ് കേസസ്, ഒരുപാട് കേസുകൾ അതിനകത്ത് ബുദ്ധിമുട്ട് വന്നിട്ട് ഡ്രഗ്സിലോട്ടും ആൽക്കഹോളിസത്തിലോട്ടും പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
നിങ്ങൾ ഇതുവരെ മലയാളം FM 104.6 കേട്ടത് വൈറ്റമാറ്റ ഡിസ്ട്രിക്ട് ഹെൽത്ത് ബോർഡ് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ രാധാകൃഷ്ണനുമായുള്ള അഭിമുഖത്തിന്റെ മൂന്നാം ഭാഗമായിരുന്നു. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 നിങ്ങളുടെ മലയാളം FM-ൽ കേൾക്കാം. ഈ സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം മലയാളം FM എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാക്കുന്നതായിരിക്കും. ഇതിന് മുൻപ് പ്രക്ഷേപണം ചെയ്ത എല്ലാ പരിപാടികളുടെയും വീഡിയോകൾ നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. പരിപാടികൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനും മുടങ്ങാതെ പരിപാടികൾ കാണുവാനും മലയാളം FM എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം. ഈ പരിപാടികളുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ, വി ബിൽഡേഴ്സ് ഓക്ലൻഡ്, കൃപ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ഓക്ലൻഡ്. മലയാളം FM എന്ന ഇന്നത്തെ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം 31 May വെള്ളിയാഴ്ച രാത്രി 7:25 ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്, മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലക്കം.